കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യ ലേഖനമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആറാം അധ്യായത്തിലേക്ക് നാം വന്നപ്പോൾ നാം കണ്ടത് ഒരു വിശ്വാസി ആത്മീയ പോർക്കളത്തിൽ ജയാളിയായി തീരേണ്ടതിന് ഒരാത്മീയ ആയുധങ്ങൾ ധരിക്കണമെന്നുള്ളതാണ്. ആത്മീയ ആയുധങ്ങൾ ധരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തന്നെ ഏറ്റവും അധികം മനസ്സിലാക്കുന്ന നിശ്ചയമായും കാരാഗ്രഹ വാസം അനുഷ്ഠിക്കുമ്പോൾ തൻ്റെ മുൻപിൽ കാവൽ നിൽക്കുന്ന പടയാളികൾ ധരിച്ചിരിക്കുന്ന ആ ആയുധവർഗങ്ങളൊക്കെ തൻ്റെ ഓർമ്മയിൽ വരും. അപ്പോൾ ലോകപ്രകാരം അങ്ങനെ ഒരു പടയാളിക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ പടയാളികളായി നമുക്കും ആത്മീയ ആയുധങ്ങൾ എത്ര അധികം ആവശ്യമാണെന്ന ചിന്ത തന്നെ ഭരിക്കുന്നത് കൊണ്ടും ഈ ഭാഗം കൂടുതൽ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ ആറാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ആദ്യ ഭാഗം രക്ഷ എന്ന ശിരസ്ത്രവും എന്ന് കണ്ടു. ആ ഭാഗം വരെ പറഞ്ഞിരിക്കുന്ന ആയുധവർഗങ്ങൾ ഒക്കെ പ്രതിരോധത്തിനുള്ള ആയുധവർഗങ്ങളാണ്. എന്നാൽ ഇന്ന് നാം വായിക്കുന്ന ആ ഭാഗം മുതൽ, വിശേഷാൽ 17-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, ദൈവവചനം ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ, അത് ആക്രമണത്തിനായി ഉപയോഗിക്കുന്ന ആയുധമാണ്. ഒഫൻസീവ് വെപ്പൺ എന്ന് പറയും. ഡിഫെൻസീവ് വെപ്പൺസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇനിയും ഒഫൻസീവ് വെപ്പൺസ് ആക്രമണായുധങ്ങൾ താൻ പറയുകയാണ്. അതിൽ ആദ്യത്തേതാണ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. ശത്രുവിനോട് ഏറ്റുമുട്ടുമ്പോൾ മൂർച്ചയുള്ള ചെറിയ വാൾ അക്കാലത്ത് ഉപയോഗിക്കുമായിരുന്നു. അത് ലോകപ്രകാരമുള്ളതാണ്. എന്നാൽ ഒരു ദൈവവൈദ്യൽ ആത്മീയ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ ശത്രുവിനോട് പോരാടുവാൻ അവൻ്റെ കയ്യിൽ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളുണ്ട്. ഇത് കൂടാതെ ശത്രുവിനെതിരെ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയില്ല. അപ്പോൾ ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ശക്തമായി പോരാടേണ്ടതിന് ദൈവപൈതലിന് ദൈവത്തിൻ്റെ വചനം വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ശക്തി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ദൈവവചനം വായിച്ചു വിടുന്നവനല്ല, അവൻ ധ്യാനിച്ച് ഹൃദയത്തിൽ ഐശ്വര്യമായി വസിക്കത്തക്ക നിലയിൽ മുന്നോട്ട് പോകുന്നവനായിരിക്കും. അപ്പോൾ വചനം ഐശ്വര്യമായി ഹൃദയത്തിൽ വസിക്കുന്ന ഒരുവന് നിശ്ചയമായും വൈശാചികമായ പ്രലോഭനങ്ങളെ, ശത്രു കൊണ്ടുവരുന്ന ഏത് ആക്രമണങ്ങളെയും സധൈര്യം നേരിടുവാൻ മാത്രമല്ല ജയിക്കുവാൻ കഴിയും. അങ്ങനെ ആക്രമണായുധമായി ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ഉപയോഗിച്ച് എത്രയോ ഭക്തന്മാർ ജയജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു, ഇപ്പോഴും ജയാളികളായി മുന്നോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, നമുക്കാവശ്യമായിരിക്കുന്ന ആയുധം പ്രതിരോധത്തിൻ്റെ തലങ്ങളിൽ മാത്രമല്ല ആക്രമണത്തിൻ്റെ തലത്തിൽ കൂടെ നമുക്ക് ആവശ്യമാണ്. അതാണ് അപ്പോസ്തലൻ പറയുന്നു, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ഉപയോഗിക്കണം. ഇത് ശക്തിയേറിയ ആയുധമാണ്. ഇത് ഹൃദയത്തെ രൂപപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും പാപസ്വഭാവങ്ങളെ തകർത്ത് കളയുന്നതും ദുഷ്ടന്റെ എല്ലാവിധമായ പോരാട്ടങ്ങളെയും അതിജീവിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നതുമായ ആയുധമായി നാം ഇതിനെ കാണണം. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയൂ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തിൻ്റെ വചനം എവിടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെ ആ വചനം ഹൃദയത്തിൽ പരിവർത്തനം ചെയ്യുവാനിടയാകും. അത് റേമായി മാറുന്നത് കൊണ്ട് അതിന് വലിയ ശക്തിയുണ്ട്. അത് ഹൃദയത്തിൽ തുളച്ചു കയറുന്ന വചനമായി മാറുന്നു. അപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടു തുളച്ചു കയറി അനുതാപമുണ്ടായി, മാനസാന്തരമുണ്ടായി, അങ്ങനെയുള്ളവർ സ്നാനമേറ്റു. അവർ തന്നെ ചോദിക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അല്ലേ. അവിടെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഞാൻ നിൽക്കുന്ന ആരുണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമേ വരുന്നില്ല. ഇതാണ് ദൈവവചനത്തിന്റെ ശക്തി. അനുതാപവും മാനസാന്തരവും ഒരുവന്റെ ഉള്ളത്തിലുണ്ടായി കഴിയുമ്പോൾ അവൻ തന്നെ ചോദിക്കും അടുത്ത സ്റ്റെപ്പ് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. അതാണ് ദൈവവചനത്തിന്റെ ആ ശക്തി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ പത്രോസിന്റെ അധരങ്ങളിൽ ഇതെന്തായി മാറി? ലോഗോസ് എന്തായി മാറി? റേമായി മാറി. ആ വചനം സംസാരിക്കുന്ന വചനത്തിന്റെ ശക്തിയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ മാത്രമേ നമുക്കും അത് മറ്റുള്ളവർ മുമ്പാകെ ധൈര്യത്തോടുകൂടെ അത് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. യേശു കർത്താവിന്റെ ശുശ്രൂഷാതലങ്ങൾ ആരംഭത്തിൽ തന്നെ നേരിടുന്ന പരീക്ഷകൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സുവിശേഷങ്ങളെല്ലാം കാണുന്നുണ്ട് അല്ലേ. ഇങ്ങനെ പരീക്ഷ തികച്ച ശേഷം കുറെ കാലത്തേക്ക് പിശാചനെ വിട്ട് മാറി നിന്നിരിക്കുന്നു അല്ലേ, കുറെ കാലത്തേക്കെന്ന. അതിനർത്ഥം എന്താ? ശുശ്രൂഷയിൽ ഉടനീളം പരീക്ഷിക്കപ്പെടുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു തന്നെ. പരീക്ഷ പല നിലകളിൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം യേശു ജയിച്ചു. എങ്ങനെ ജയിച്ചു? ദൈവത്തിന്റെ വചനം അല്ലേ. പഴയ നിയമത്തിൽ പലയിടങ്ങളിലെയും ഉപയോഗിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള വാക്യങ്ങളാണ് യേശു ഉദ്ധരിച്ചിരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റിട്ടേൺ വേർഡ് സ്ക്രിപ്ചർ എന്തായി മാറി? റേമ അല്ലേ, ആ സംസാരിക്കുന്ന വചനമായി മാറി. അതിനു വലിയ ശക്തി ഉണ്ടായി. ആ ശക്തിയാൽ യേശു പിശാചിനെ ജയിച്ചതായി, സാത്താനെ പരാജയപ്പെടുത്തി, വാൾ അത് എടുത്ത് ഉപയോഗിച്ചതായി നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലും നാവിലും ഉണ്ടെങ്കിൽ നമുക്കും പിശാചിനെ ജയിക്കാം. ആത്മീയുദ്ധത്തിൽ നമുക്കും ജയിക്കുവാൻ കഴിയും. ആത്മീയ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ആ വചനം മുകളോട്ട് കയറി വരണം അല്ലേ, എവിടേക്ക്? അധരങ്ങളിലേക്ക് വരണം. ഇതൊരു പ്രത്യേക പ്രാഗൽഭ്യമാണ് ദൈവമക്കൾ കേട്ടോ. ചില ആളുകൾക്ക് ഒത്തിരി അറിവുണ്ടെങ്കിലും അതിൽ ഹെഡ് നോളജായിട്ട് നിർത്തിയിരിക്കുക, ബൗദ്ധിക തലത്തിലുള്ള ഒരു ഹെഡ് നോളജായിട്ട് നിർത്തിയിരിക്കുക. അത് ആദ്യവും താഴോട്ടിറങ്ങണം അല്ലേ, ഹാർട്ട് നോളജായിട്ട് മാറി. അതാണ് നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന, അനുഭവം എന്ന് പറയുന്നത്. അത് വീണ്ടും എവിടേക്ക് വരും? നിറഞ്ഞു കവിഞ്ഞ് അല്ലേ, ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വായി സംസാരിക്കുന്നത്. ഇതാണ് ഒരു ഭക്തന്റെ ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നത്, അത് പ്രഘോഷിക്കുവാൻ, നാം എന്ത് വിശ്വസിക്കുന്നുവോ അത് പ്രൊക്ലെയിം ചെയ്യുവാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ പ്രത്യേകം കാണുന്നത് ആത്മാവിന്റെ വാൾ. ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ലേ. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ ആത്മനിറവുള്ള സമൂഹം, ആത്മനിറവുള്ള സമൂഹത്തിന്റെ ആരാധന, ആത്മനിറവുള്ളവരുടെ സാക്ഷ്യം, ഇതിനൊക്കെ വലിയ പ്രത്യേകതകളുണ്ട്. ഒരു ചടങ്ങായി ഒരു അനുഷ്ഠാനമായി മാത്രം കൊണ്ടു നടക്കേണ്ടതല്ല നമ്മുടെ ആത്മീയത. എല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിലും നിയന്ത്രണത്തിലും നിയോഗത്തിലുമാണ് നമ്മുടെ അനുഭവങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ആത്മീയ പോരാട്ടത്തിൽ നമുക്കും ജയിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം റേമ നമ്മുടെ നാവിലുണ്ടാകണം. പുസ്തകം ജയിച്ച് ഒരു ഭാഗം കൂടെ ഓർപ്പിക്കാം. പുസ്തകത്തിൽ 16 അധ്യായം നിർത്തി, 16 അധ്യായത്തിൽ വെളിച്ചപ്പാടത്തെ സ്ത്രീ ഭാഗം എടുക്കാം. സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചു. ആ നോ നോ 16 മുതൽ വായിച്ചു. ഓക്കെ ഓക്കെ. ആ ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. യെസ്, ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിങ്ങ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അന്നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. കണ്ടോ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു. അതെന്താ? അതാ ശരിക്കും എന്ത്? പ്രേമ അല്ലേ. ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ആ അധികാരം അപ്പോസ്തലനോട് ഉപയോഗിച്ചത്. ഇത് ഹൃദയത്തിന് ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞത് അധരങ്ങളിൽ വരുന്നതാ. ഇതാണ് ഒരു സ്പിരിച്വൽ അതോറിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്താണ്? ഒരു ആത്മീയ അധികാരം. ദൈവത്തിന്റെ മക്കൾക്കെല്ലാം എന്തുണ്ട്? ഈ ആത്മീയ അധികാരം ഉണ്ട്, പക്ഷെ അത് എടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ദിസ് ഈസ് ടു ബി എക്സർസൈസ്ഡ് ഇൻ അവർ ലൈഫ്. ഇത് എക്സർസൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആത്മീയ അധികാരം നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവമക്കൾ, ആത്മസ്നാനം പ്രാപിച്ച, ആത്മാഭിഷേകമുള്ള, ആത്മനിറവിൽ ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദേ കൻ ഡിസേൺ. എന്ത് ഡിസേൺ ചെയ്യാൻ കഴിയും? എവിടെയാണ് തിന്മയുടെ ശക്തി വ്യാപരിക്കുന്നത്, ഭൂതം എവിടെയാണ് വ്യാപരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അല്ലേ. ഒറ്റ നോട്ടത്തിൽ ഡിസേൺ ചെയ്യാൻ എളുക്കും ആ കാര്യം. നല്ലതല്ല, അത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് നോക്കി അവയത് ഭാഗത്ത് നല്ലതല്ലേ പറഞ്ഞുള്ളൂ, ആകർഷണീയതയുള്ളതല്ലേ, അട്രാക്റ്റീവ് അല്ലേ, കണ്ടാൽ സുന്ദരമല്ലേ, ആണോ മനോഹരം, എന്തെല്ലാം പദങ്ങൾ പറയാനുണ്ടെങ്കിലും മലയാള ഭാഷ വശമുള്ളവർക്ക് ഉപയോഗിക്കാം. ആരുടെ വാക്കുകളെ കുറിച്ച്? ഈ ബാല്യക്കാരത്തിയുടെ വാക്ക് അല്ലേ. ഇത്രയും നല്ല നിലയിൽ അഡ്രസ് ചെയ്തു, ഒറ്റ നോട്ടത്തിൽ നോക്കിയ ഒരു കുഴപ്പവും ഇല്ല അല്ലേ, എല്ലാം ഭംഗിയായിരിക്കുന്നു. പക്ഷേ അതിന് പിന്നിൽ വ്യാപരിച്ച ഈവിൾ ഫോഴ്സ് ഡിസേൺ ചെയ്യുവാൻ അപ്പോസ്തലന് കഴിഞ്ഞു എന്നുള്ളതിന് പിന്നിലെ കാര്യം ആ സ്പിരിച്വൽ അതോറിറ്റി അവരുണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലും വിടുതലുണ്ടോ, ഒരു അടയാളമുണ്ടോ, ഒരു അത്ഭുതമുണ്ടോ, അല്ലെങ്കിൽ നല്ല പ്രസംഗം, എല്ലാം ഓക്കെ കൊള്ളാം, നല്ല ആരാധന എന്നൊക്കെ പറയുമ്പോൾ വി വിൽ ബി കാരിഡ് അവേ വിത്ത് ദാറ്റ്, അതിലേക്ക് നമ്മൾ വലിച്ചിഴയ്ക്കപ്പെടും. പക്ഷേ നമുക്ക് ഡിസേൺ ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാറ്റിൻ്റെയും പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് തിരിച്ചറിയാൻ കഴിയണം, സ്പിരിച്വൽ അതോറിറ്റിയിൽ അത് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. എല്ലാ ഉപവാസത്തിൻ്റെയും പിന്നിൽ, എല്ലാ പ്രാർത്ഥനയുടെയും പിന്നിൽ, എല്ലാ ആരാധനയുടെയും പിന്നിൽ, എല്ലാ സന്തോഷത്തിൻ്റെയും പിന്നിൽ, പ്രൈസ് ദി ലോർഡ്, എല്ലാ കയ്യടിയുടെയും പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഒന്നാണെന്നാണോ എന്ന് ഡിസേൺ ചെയ്യാൻ കഴിയണമെങ്കിൽ സ്പിരിച്വൽ അതോറിറ്റി വേണ്ടേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തലനെ കാണുന്നത് അപ്പോസ്തലന്റെ ഹൃദയത്തിലുള്ള ആ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആ വചനം ഹൃദയത്തിൽ അത് അധരങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് റേമായി മാറി. റേമ ആ ദൈവത്തിന്റെ വചനം അത് ശക്തിയോടുകൂടി അധരങ്ങൾ കൊണ്ട് താൻ വിളിച്ചു പറയുകയാണ്. എന്താ പറയുക? ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നോട് കൽപ്പിക്കുന്നു. ആ നാമത്തിൽ വിശ്വാസമുണ്ട്, ആ നാമത്തിൽ ആശ്രയമുണ്ട്. പക്ഷേ കൽപ്പിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? അതിന് പിന്നിൽ എന്ത് ഉണ്ടാകണം? റേമ, ദൈവത്തിന്റെ വചനം, സംസാരിക്കുന്ന ആ വചനം, സ്പോക്കൺ വേർഡ് അല്ലേ, ആ വചനത്തിന്റെ ശക്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആത്മീയ അനുഭവങ്ങളിൽ നമുക്കും ഇത് എക്സസൈസ് ചെയ്യുവാൻ കഴിയും. വി ക്യാൻ എക്സസൈസ് ഇറ്റ് ഇൻ അവർ ലൈഫ്. അങ്ങനെ മാത്രമേ നമുക്ക് ആത്മീയ ഈ അനുഭവങ്ങളിൽ വളരുവാൻ കഴിയത്തുള്ളൂ, ആത്മീയ പോർക്കളത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയത്തുള്ളൂ. ദൈവസഭയെ ഈ പോർക്കളത്തിൽ മുന്നേറുവാൻ സഹായിക്കുന്നത് ഈ വചനമാണ്. ഏത് വചനം? പ്രേമമാണ് അല്ലേ. പ്രൈസ് ദി ലോർഡ്. റിട്ടേൺ വേർഡ്, അത് റിട്ടേൺ വേർഡായിട്ട് നിന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല, അത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ അധരങ്ങളിലും കയറി വരണം. ഈ ദിവസങ്ങളിൽ അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ നമ്മൾ പരിശോധിച്ചാൽ അനേക ഇടങ്ങളിൽ നമുക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് പത്രോസ് 3:15 പതിനഞ്ചാം വാക്യം വായിച്ചേ. 1 Peter 3:15. അന്ത്യകാലത്ത് നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണത്. എങ്ങനെ തെളിയിക്കുന്ന നോക്കാം. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ അല്ലേ. പ്രതിവാദം പറയുവാൻ, വാദപ്രതിവാദം നമുക്ക് വേണമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് അല്ലേ, അതുകൊണ്ട് പ്രയോജനമില്ലെന്നൊക്കെ ചിലപ്പം തോന്നും. പക്ഷേ പലപ്പോഴും അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കാര്യം, ഏത് കാര്യത്തിലുള്ള ബന്ധത്തിൽ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ന്യായം ചോദിക്കുന്ന അല്ലേ. അപ്പോൾ നമ്മുടെ ഹോപ്പ്, ലിവിങ് ഹോപ്പ്, കർത്താവ് വരുമെന്നുള്ള വിശ്വാസം, സഭ എടുത്തുകൊള്ളപ്പെടുന്നുള്ള വിശ്വാസം അല്ലേ, പാപികൾ ശിക്ഷ വിധിക്കപ്പെടുമെന്നുള്ളത്, നിത്യ ശിക്ഷാവിധി ഉണ്ടെന്നുള്ളത്, ദൈവജനത്തിന് ഒരു നിത്യരക്ഷയുണ്ടെന്നുള്ളത്, മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നുള്ളത്, ഇങ്ങനെ ഒന്നും പോകത്തില്ല അല്ലേ. കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഈ ലോകത്തെ ദൈവം ന്യായം വിധിക്കും, ദുഷ്ടന്മാരെ ദൈവം ന്യായം വിധിക്കുന്ന സമയമുണ്ട്. തിന്മ പ്രവർത്തിക്കുന്നവർ എന്നും തിന്മ പ്രവർത്തിക്കുമോ? ഈ ദിവസങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക പലയിടത്തും അല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ബ്രദർ ഒരാഴ്ച സാക്ഷ്യം പറഞ്ഞു അല്ലേ, ഈ തിന്മയുടെ ശക്തിയെ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഈ വർഷം തന്നെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണം, സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്തോത്രം പറഞ്ഞു. എന്താ കൊള്ളാം, എല്ലാവർക്കും മനസ്സിലായി ഇത്? മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം അല്ലേ. ക്വാളിഫൈഡ് ആയിട്ടുള്ള പല ആളുകൾക്കും അർഹിക്കുന്ന ജോലി കിട്ടാതെ അർഹതയുള്ളവർ പലരും പുറത്തു പോവുകയും അർഹതയില്ലാത്ത പലരും അകത്തു കയറുകയും ചെയ്യുന്ന രീതി, അതിന് ഒരറുതി വരണം. വരണം. പ്രൈസലോ. നീതി നിറവേറണം. സത്യത്തിനും നീതിക്കും സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാകണം. നിയമം ഉണ്ടെങ്കിൽ നിയമം അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ കഴിയണം. ഇതൊന്നും കഴിയാത്ത നിലയിൽ സമൂഹത്തെ വല്ലാതെ മുറുകെ പിടിച്ചിരുന്ന തിന്മയുടെ ശക്തികൾ ശക്തമായിക്കൊണ്ടിരുന്ന കാലം, എത്രയോ പേർ കണ്ണുനീരിലും ദുഃഖത്തിലുമായി പോയി അല്ലേ. എന്നാൽ അതിന് കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. അപ്പം സാമൂഹ്യ തലങ്ങളിലും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും, രാഷ്ട്രീയ തലങ്ങളിലും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. സഭാതലത്തിൽ മാത്രമല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവപ്രവൃത്തി എവിടെ വെളിപ്പെടും? ഔദ്യോഗിക തൊഴിൽ മണ്ഡലങ്ങളിൽ, ഗവൺമെന്റ് ഓഫീസുകളിൽ, സാമൂഹിക തലങ്ങളിൽ, രാഷ്ട്രീയ തലങ്ങളിൽ ഒക്കെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ തിന്മയുടെ ശക്തികൾ ഇല്ലാതെ പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ഈവിൾ ഫോഴ്സസിനെയും ബൈൻഡ് ചെയ്യുവാൻ കഴിയത്തക്ക ഒരു ശക്തി ഉയരത്തിലുണ്ട്. ദൈവമക്കൾ അത് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഈ ദിവസങ്ങളിൽ ദൈവം അതിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെയൊക്കെ അധരങ്ങൾ കിട്ടുന്ന ചില വചനം, ചിലരോടൊക്കെ മറുപടി പറയുന്നൊക്കെ എന്താണെന്നറിയാമോ? പ്രേമായ സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. നമ്മൾ ചിലപ്പോൾ ഓർക്കുന്നത് എന്തൊക്കെ വിളിച്ചു പറഞ്ഞതല്ല, എന്താണ് ദൈവം നമ്മുടെ നാവിൽ തരുന്ന ചില വാക്കുകളാണ് വിളിച്ചു പറഞ്ഞത്. അതിന്റെ ശക്തി തെളിയിക്കപ്പെടുകയും ചെയ്യുന്നത് പലയിടങ്ങളിലും. അതിന് വലിയ സ്വാധീനവും ഉണ്ടാകും ഇല്ലേ? അഭാഗം ഞാൻ അങ്ങ് വിടട്ടെ. അപ്പോൾ ദൈവജനമാകുന്ന ആത്മാവിന്റെ വാൾ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ചില നിർണായകമായ സന്ദർഭങ്ങളിൽ അധരങ്ങളിൽ വരുന്ന വചനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നാം ഉച്ചരിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടാകും. അത് സ്പിരിച്വൽ അതോറിറ്റി എക്സർസൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നോക്കൂ, അടുത്തതിലേക്ക് പോകാം നമുക്ക് വീണ്ടും. അപ്പോൾ അതാണ് ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഒരു ആയുധം. അടുത്ത ആയുധം എന്താ നോക്കാം. സകല പ്രാർത്ഥനയാലും യാചനയാലും, പ്രാർത്ഥനയടുത്തല്ലേ, പ്രാർത്ഥനയാണ് ഏഴാമത്തെ ആയുധമാണത്. സ്പിരിച്വൽ വെപ്പൺ പ്രെയർ, പ്രാർത്ഥന. അപ്പോൾ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അപ്പോൾ പ്രാർത്ഥന അതിന്റെ പ്രാധാന്യമാണ് ഇവിടെ കാണുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണുന്ന ഒന്നാമത്തെ കാര്യം, ഏതു നേരത്തും ഏതു സമയവും. അതിനർത്ഥം എന്താ? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മടുത്തു പോകാതെയുള്ള പ്രാർത്ഥന അല്ലേ. അപ്പോൾ ഒരു ആത്മീയ പോർക്കളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? മടുത്തു പോകാത്ത. കർത്താവ് പറഞ്ഞു ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോസ്തലനും അത് തന്നെയാ പറയുന്നത്, ഏതു സമയവും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു, 3-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിൽ എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. അപ്പൊ അത് നോക്കിക്കോ, എപ്പോഴും ഏത് സമയവും അല്ലേ, 1:3-4, എപ്പോഴും ഏത് നേരവും. അപ്പോൾ ആത്മീയ പോർക്കടത്തിൽ ജയിക്കുവാൻ ദൈവമക്കൾക്ക് മടുത്തു പോകാത്ത പ്രാർത്ഥന വേണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3 മുതൽ വാക്യങ്ങളിൽ 3-4 വാക്യങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ അല്ലേ. അത്താഴോട്ടുള്ള വാക്യങ്ങളിലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്, 1:3-4 വാക്യങ്ങളിൽ. പിന്നെ റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ, റോമാലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. റോമൻസ് 1:9-10. പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന്, യെസ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നു. കൊലോസ്യ ലേഖനം 1:3-4 ഞാൻ പറഞ്ഞു, കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ മുതൽ തന്നെ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ അല്ലേ. ഞാൻ സംസാരിക്കേണ്ടതാണോ അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ, പ്രാർത്ഥന ഉച്ചരിപ്പീൻ. 2-ാം വാക്യം, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ. അപ്പോൾ ഏത് സമയവും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. സാധാരണ ഒരു ആവറേജ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കും, ഒരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കും അല്ലെ, ഒരു പ്രതികൂലം വരുമ്പോൾ പ്രാർത്ഥിക്കും, പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിക്കും, ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രാർത്ഥിക്കും. എന്നാൽ ഇവിടെ കാണുന്ന അതല്ല, അനുദിനമുള്ള പ്രാർത്ഥന, എപ്പോഴുമുള്ള പ്രാർത്ഥന. അതിൽ കൂടെ മാത്രമേ നമുക്ക് ശക്തി ലഭിക്കത്തുള്ളൂ അല്ലേ. ഒരു പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയമല്ല, പ്രതിസന്ധി അകലെ കണ്ടു പ്രാർത്ഥിക്കുന്ന ഒരനുഭവം, പ്രശ്നങ്ങൾ ദൂരെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം, ഒരു കുടുക്കിൽ പെട്ടുപോയല്ലോ അയ്യോ എനിക്കിതിൽ പുറത്തു വരണമെന്നുള്ള പ്രാർത്ഥനയാണ് സാധാരണ പലരും ഉയർത്തുന്നത്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? കുടുക്ക് മുൻപിലുണ്ടാകും, വല നമ്മുടെ മുമ്പിൽ വിരിക്കുന്നവരുണ്ടാകും. ആ വലയിൽ ഞാൻ കുടുങ്ങിപ്പോകാതിരിക്കണം. എന്റെ മുമ്പിൽ കുഴി കുഴിക്കുന്നവരുണ്ട്, ഞാൻ ആ കുഴിയിൽ വീഴരുത്. എന്റെ മുമ്പിൽ വല വിരിക്കുന്നവരുണ്ട്, ഞാൻ ആ വലയിൽ കുടുങ്ങരുത്. നോക്കൂ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നിട്ട് പ്രാർത്ഥിക്കാനല്ല, അത് അകലെ കണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഒരു ഭക്തനെ വ്യത്യസ്തനാക്കി തീർക്കുന്നത്. അപ്പോൾ ഈ ശ്രേഷ്ഠമേറിയ അനുഭവം അപ്പോസ്തലൻ പറയുകയാണ്, ഏത് സമയത്തും മടുത്തു പോകാതെ അല്ലേ പ്രാർത്ഥിക്കുന്ന അനുഭവം ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ഭാഗമാണിത്. യേശുതമ്പുരാനെ കുറിച്ച് വായിക്കുന്ന അങ്ങനെ തന്നെയല്ലേ, പകൽ മുഴുവൻ തിരക്കാരുടെ കൂടെ ജനങ്ങളുടെ നടുവിൽ ശിഷ്യന്മാരോട് കൂടെ അല്ലേ, മൾട്ടിറ്റ്യൂഡ് എപ്പോഴും ജനക്കൂട്ടം യേശുവിന്റെ കൂടെയുണ്ട്. ഇപ്പോഴും മുട്ടി ഉരുമ്മിയാണ് യേശു പോകുന്നത്, ജനത്തിന്റെ പ്രശ്നങ്ങൾ അടുത്തറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, നന്മ ചെയ്യുവാൻ, രോഗസൗഖ്യം നൽകുവാൻ അല്ലേ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, അവരോട് പ്രസംഗിക്കുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് സുവിശേഷിക്കുവാൻ ഒക്കെ യേശു പകൽ മുഴുവൻ തിരക്കിൽ. രാത്രിയാകുമ്പോഴോ ശിഷ്യന്മാർ താൻ താങ്കളുടെ വീട്ടിലേക്ക് പോയി പോകുന്നു, യേശുവോ ഒലിമലയിലേക്ക് കയറിപ്പോയി. എന്തിനാ പോയേ? പ്രൈസലോ സൈറ്റ് സീയിങ്ങിനല്ല, ആണോ? പിന്നെ പിതാവിനോട് കമ്മ്യൂണിയൻ അല്ലേ, പിതാവിനോടുള്ള സംസർഗത്തിൽ ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ലോകത്തിൽ വന്നതാണ്. ആ ദൗത്യ നിർവഹണത്തിൽ ആ പ്രോഗ്രാം പ്ലാനിങ് ശരിയായ നിലയിൽ അത് ഏറ്റെടുത്ത് നിർവഹിക്കുവാനുള്ള ശക്തിയെ എന്നും യേശു പ്രാപിക്കുമായിരുന്നു. പുത്രൻ എന്നുള്ള നിലയിൽ, പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ അത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ താന്താങ് അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ യേശുവോ മലയിലേക്ക് കയറി പോകുന്നു. അപ്പോൾ യേശുവാണ് നമ്മുടെ മാതൃക, യേശുവാണ് നമ്മുടെ നല്ല ഗുരു, നാം എല്ലാം ശിഷ്യന്മാരാ അല്ലേ. യേശുവാണ് നമ്മുടെ മാതൃക, അതുകൊണ്ട് ശിഷ്യത്വത്തിന്റെ ഭാഗമാണിത്. അപ്പോൾ നിരന്തരമുള്ള ഈ പ്രാർത്ഥന, മുടക്കം കൂടാതെയുള്ള പ്രാർത്ഥന എന്തിനെ കാണിക്കുന്നതാ? ഡിസിപ്ലിന്റെ ഭാഗം കൂടാ. ഒരു പടയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പടയാളി ആത്മസംയമനവും കൃത്യനിഷ്ഠയും പാലിക്കുന്ന പോലെ അല്ലേ, ദൈവമക്കളായ നാമും ഈ ഏറിയയിൽ നമുക്ക് എന്തുണ്ടാകണം? കൃത്യനിഷ്ഠയും ആത്മസംയമനവും ഉണ്ടാകണം. ഇത് രണ്ടും നിലനിർത്തുന്നവർക്ക് മാത്രമേ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവരുടെ മനസ്സൊക്കെ അതിലേതിലൊക്കെ പോകും പ്രാർത്ഥന സമയത്ത് അല്ലേ. ശരീരം കൊണ്ട് സമീപസ്ഥരാണെങ്കിലും പിന്നെ മനസ്സുകൊണ്ട് ദുരസ്ഥരായ ധാരാളം ആളുകളുണ്ടാകും അല്ലേ. എന്താ കാരണം എന്നറിയാമോ? ഈ ആത്മസംയമനവും കൃത്യനിഷ്ഠയും ഒന്ന് പാലിക്കാൻ ഒക്കുന്ന പോലൊക്കെ അവസരമുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ കൂടാൻ പ്രാർത്ഥിക്കാം. പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥനാ റിക്വസ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇതല്ല മുടക്കം കൂടാതെ ഏതു സമയത്തും പ്രാർത്ഥിക്കുന്ന അനുഭവം ഒന്ന്. അപ്പോൾ രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, അതാണ് ഇവിടെ വായിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെയുള്ള ഞാൻ പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു, അങ്ങനെയല്ലേ വായിക്കുന്നത്. ഒന്ന് കുരിന്തിരിലേക്ക് ഒന്ന് വരാം. 14:15 നോക്കി, ഒന്ന് കുരിന്തിയർ 14:15 മറ്റൊരാൾ റോമാലേഖനം 8:26 വേറൊരാൾ യൂദായുടെ ലേഖനം 20 വാക്യം എടുക്കാം. പെട്ടെന്ന് ചില വാക്യം ഒന്നെടുക്കാം. ആ ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ആമേൻ പറയും. യെസ്, ശ്രദ്ധിക്കാം. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക, ഇത് രണ്ടും രണ്ടിനെയും രണ്ട് എക്സ്ട്രീം സ്റ്റേജിൽ അപ്പോസ്തലൻ നിർത്തിയെന്ന് ധരിക്കേണ്ടതില്ല. ഒരു കൂട്ടം ആളുകൾ ധരിച്ചു വെച്ചേക്കുന്ന ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല, അത് വചനാടിസ്ഥാനത്തിലുള്ളതല്ലെന്നൊക്കെയാ. അങ്ങനല്ല, അങ്ങനല്ല ഇതിന്റെ അർത്ഥം. അല്ലെ പിന്നെ അപ്പോസ്തലൻ പറയത്തില്ലല്ലോ ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുമെന്ന്. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കും ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കും ദൈവസഭയിൽ സ്ഥാനം ഉണ്ട്. ഇനി ഒരു ചോദ്യം, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും എന്ന് പറയുന്ന സ്ഥാനത്തിന് എന്തെങ്കിലും ആത്മാവിന്റെ സാന്നിധ്യം ഇല്ലെന്നാണോ എന്റെ അർത്ഥം? ആ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ്? ആത്മാവ് തന്നെ. ഇത് പല ആളുകളിലും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവാത്മാവിന് യാതൊരു സ്ഥാനവും ഇല്ലാത്ത പ്രാർത്ഥനയാണെന്ന് ധരിക്കരുത്. എന്നാൽ ഇവിടെ പറയുന്ന ഈ വ്യത്യാസം, ഈ ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കൃപാവരത്തിന്റെ നിലയിലുള്ള പ്രാർത്ഥനയുടെയാണ്. എല്ലാവരും മനസ്സിലാക്കണം, കൃപാവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു പ്രാർത്ഥന.
ആ പ്രാർത്ഥന എല്ലാവരും ചെയ്തെന്ന് വരില്ല, എല്ലാവരും ചെയ്തെന്ന് വരുന്നില്ല. അപ്പൊ ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കൃപാവരത്തിന് നിറവിൽ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, അത് മനസ്സിലാക്കണം. പ്രത്യേകം ചില ആളുകളുടെ പ്രാർത്ഥന പ്രവചന പ്രാർത്ഥനയായിട്ട് മാറുന്നു. ഇതൊക്കെ ദൈവത്തിനുള്ളത് തന്നെ ഈ പറയുന്നത് കേട്ടോ. ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവചന പ്രാർത്ഥനയായിട്ട് മാറുക, അന്യഭാഷയിൽ അവർ ആരാധിച്ച് ദൈവം കൊടുക്കുന്ന ദൂത് ജനത്തിന് അത് പകർന്നുകൊടുത്ത് വലിയ ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ. ചിലപ്പോൾ അത് 2 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും 5 മിനിറ്റ് കൊണ്ടും തീർന്നില്ലെന്നിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രാർത്ഥന ചിലപ്പോൾ ദൈർഘ്യമുള്ള പ്രാർത്ഥനയാകാം, അതിനും വലിയ റിസൾട്ട് ഉണ്ട് ഇല്ലെന്നല്ല. എന്നാൽ എപ്പോഴും അതിന് റിസൾട്ട് ഉണ്ടാകണമെന്നും ഇല്ല. അതാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പ്രത്യേകം കൊരിന്ത്യ സഭയിൽ ഒരു കൂട്ടം ആളുകൾ ആ തരത്തിൽപ്പെട്ട പ്രാർത്ഥന മാത്രം എക്സസൈസ് ചെയ്തവരുണ്ടായിരുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെ മാത്രമായി പോയാൽ പുറത്തു നിന്ന് ഒരാൾക്കാർ വന്നാൽ എന്ത് പ്രയോജനം? അവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കും ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കും ദൈവസഭയോടുള്ള ബന്ധത്തിൽ സ്ഥാനം ഉണ്ടെന്നും, ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആത്മാവിന് ഒരു സ്ഥാനം ഇല്ലാത്തതാണെന്നും ആരും ധരിക്കരുത്. ഞാൻ പറയുന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത് എന്താണ്? പ്രത്യേക കൃപാവരത്തോടുകൂടെയുള്ള പ്രാർത്ഥന. അത് ദൈവസഭയ്ക്കുള്ളത് തന്നെയാണ്. അതില്ലെന്നും അത് വേണ്ട എന്നും ആരും പറയേണ്ട കാര്യമില്ല. അത് പ്രത്യേകമായി ദൈവം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക അഭിഷേകത്തോടുകൂടെ ചിലരെ അതിനുവേണ്ടി ഒരുക്കും. അവരത് ചെയ്യണം, അവരത് ചെയ്യണം. ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലയിലേക്ക് നമുക്കൊന്ന് വരാം. യൂദായുടെ ലേഖനം 20-ാം വാക്യം ഒന്ന് വായിച്ച്. ആ ആ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൈസലോ, എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിലും നടത്തിപ്പിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആത്മനിറവിലുള്ള പ്രാർത്ഥന. ഫ്ലൈറ്റ് പോകാൻ സമയമായി, ദീർഘസമയം പ്രാർത്ഥിക്കാൻ നേരം ഇല്ല. അല്ലെങ്കിൽ ഒരാളെ അത്യാവശ്യമായിട്ട് യാത്ര വിടണം, സമയം മുൻപിലില്ല, ചിലപ്പോൾ ഷോർട്ട് പ്രെയർ ആയിരിക്കും ഓഫർ ചെയ്യുന്നത് ഇല്ലേ. അല്ലെങ്കിൽ പ്രാർത്ഥന അങ്ങ്, ഒരു കോൺഗ്രിഗേഷന്റെ പ്രെയർ അങ്ങ് നീണ്ടുപോയി, ഗസ്റ്റ് സ്പീക്കർ ഇച്ചിരി ദീർഘസമയം സംസാരിച്ചു, സമയം വൈകി, എല്ലാവർക്കും പോകണം. ഒടുവിൽ എൽഡേഴ്സിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ കാര്യത്തിൽ അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ്, അവർക്കറിയാം എങ്ങനെ പ്രാർത്ഥിക്കാൻ. ബുദ്ധി കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, അത് തെറ്റരുത്. ബുദ്ധി കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന ആത്മാവിലല്ലെന്ന് ധരിക്കരുതെന്ന് ഈ പറയുന്നൊരു സാരം എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപ്പൊ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന പറയുമ്പോൾ ആത്മാവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണെന്ന് ധരിക്കരുത്. ഇനി അത് പറയുമ്പോൾ ആത്മാവുമായി ബന്ധമില്ലാത്ത ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയും അതുകൊണ്ട് അല്ലേ, അങ്ങനെയുണ്ട്, വളരെയുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആണ് ആ പദം പറയുമ്പോൾ. അപ്പം ബുദ്ധി കൊണ്ടുള്ള എല്ലാ പ്രാർത്ഥനയും ആത്മാവിലല്ലെന്നും ധരിക്കരുത്. എന്നാൽ അതേസമയം എല്ലാം ആത്മാവിലാണെന്നും ധരിക്കണം. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക, ഒപ്പം അപ്പോസ്തലൻ ഏത് പദം കൂടി ഉപയോഗിച്ചു? ആത്മാവിൽ അല്ലേ. നമുക്കതിനെ അറിയാമല്ലോ, ഒരാൾ ആത്മാവിലാണോ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ദൈവമക്കൾക്ക് തന്നെ നന്നായിട്ട് മനസ്സിലാകും. എപ്പോഴും നമ്മൾ എല്ലാവരും ആത്മനിറവിലാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാനും പറ്റത്തില്ല അല്ലേ. വളരെ ക്ഷീണിച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങൾ, പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ അവരോട് പറയുന്നത്. സി ചില സന്ദർഭങ്ങളൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലേ. ചിലപ്പോൾ ജോലിയും ബന്ധപ്പാടും ക്ഷീണവും ഒക്കെ കഴിഞ്ഞ് വന്നിരുന്ന് വേണ്ടതുപോലുള്ള കോൺസെൻട്രേഷൻ എപ്പോഴും കിട്ടില്ല. മനുഷ്യരായിരിക്കുന്നിടത്തോളം എല്ലാവർക്കും പ്രശ്നമുണ്ട്. വിശ്വാസികൾക്കും ഉണ്ടാകും, പാസ്റ്റർമാർക്കും ഉണ്ടാകും അല്ലേ, കൃപാവരം ഉള്ളവർക്കും ഉണ്ടാകും, ഇല്ലാത്തവർക്കും, എല്ലാവർക്കും ഉണ്ടാകും. ഇതൊക്കെ എല്ലാവരും ഒരുപോലെ ഇപ്പോഴും വരുന്നില്ല. അതുകൊണ്ടാണ് വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ ജഡ്ജിങ് അതേഴ്സ്. മറ്റുള്ളവരെ വിധിക്കുന്നതിൽ പല ഫാക്ടേഴ്സിലൂടെ കൺസിഡർ ചെയ്ത് മാത്രമേ നമ്മൾ പെട്ടെന്ന് വിധിക്കാവൂ. എപ്പോഴും എല്ലാം ഒരുപോലെ ഇരിക്കണമെന്നില്ല. നമുക്കറിയാം എല്ലാ ദിവസവും ആരാധന ഒരുപോലാണോ, എല്ലാ ദിവസവും പ്രാർത്ഥന ഒരുപോലാണോ നടക്കുന്നല്ല. എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യാസം ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും അല്ലേ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ സ്ഥാനം തിരുവചനത്തിലുണ്ട്, അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ഈ എഴുതി വെച്ച പ്രാർത്ഥന ചൊല്ലുന്നത് വേണ്ട എന്ന് വെച്ചതിൻ്റെ തന്നെ കാരണം എന്താ? അതിൻ്റെ കാരണം അവന് വലിയ സ്ഥാനമൊന്നും ഏതിനില്ല, ദൈവാത്മാവിന് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പൂർണ്ണമായും നമ്മൾ അതേ നോക്കി ചൊല്ലി ബുദ്ധി മാത്രം അവിടെ പ്രയോഗിച്ച് ആത്മാവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത നിലയിലേക്ക് ഒരു അനുഷ്ഠാനമായി ആചാരമായിട്ടത് മാറിപ്പോയി, ഒരു കർമ്മമായി മാത്രം മാറി. അതുകൊണ്ടാണ് അക്ഷരത്തിൻ്റെ പഴക്കത്തിൽ അല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ എന്ന് പറയുന്നതിന് കാരണം. ആത്മാവിൻ്റെ പുതുക്കത്തിൽ അല്ലേ. ഈ ഇതര ക്രൈസ്തവ സമൂഹങ്ങൾക്കും അറിയാം അത്. അതുകൊണ്ടാണ് നമ്മുടെ ആൾ ആരെങ്കിലും ഒരാൾ അവരുടെ ചെല്ലുമ്പോൾ അവർ തന്നെ എന്തോ പറയും, നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയാമോ, അവരെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം സാധിക്കാൻ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാം അല്ലേ. എക്സ്റ്റംപററി പ്രയർ ചെയ്യാനൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളി, അങ്ങനെ എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. എക്സ്റ്റംപററി പ്രയർ ഓഫർ ചെയ്യാൻ അറിയാൻ മേലാത്തൊരു കൂട്ടരുടെയിൽ നമ്മൾ ചെല്ലുമ്പോൾ അല്ലേ, പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നുള്ള. ഇപ്പം എന്നാൽ മനസ്സിലായി തുടങ്ങിയത് കൊണ്ടാണ് നമ്മളോട് പലരോടും അങ്ങനെ ചെയ്യാൻ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കിട്ടിയാൽ ഒഴിഞ്ഞു മാറരുതാരും അല്ലേ. ആ പ്രാർത്ഥന എങ്ങനെ ചെയ്യണം, ആത്മാവിൽ പ്രാർത്ഥിച്ചോണം, ബുദ്ധിയോടെ പ്രാർത്ഥിച്ചോണം അല്ലേ. ആത്മാവിൽ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിപ്പാൻ ദൈവം തമ്മെ ആ കാര്യങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം, എപ്പോഴും അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണെന്നാരും സഹിക്കരുത്. അത് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക അനുഭവം ദൈവം തരുമ്പോൾ അത് ചെയ്യണം. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും ഇതര ലേഖനങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. മനസ്സിലായില്ലായിരിക്കും എല്ലാവർക്കും ഇവിടെ കിട്ടിയോ? കൊരിന്ത്യ ലേഖനത്തിൽ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ആ കോണ്ടെക്സ്റ്റ് അല്ല ഇതര ലേഖനങ്ങളിൽ അപ്പോസ്തലൻ എന്തോ പറയുന്നത്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മനിറവിൽ ആത്മാവിന്റെ പ്രത്യേക നിയന്ത്രണത്തിൽ നിയോഗത്തോടുകൂടെ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അല്ലേ. ഡെഡ് ബോഡി ഇരിക്കുന്ന ഒരവസരത്തിൽ അവിടെ ഒരാളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ വിശ്വാസികൾ കൂടെ വന്നിട്ടുണ്ട് അല്ലേ, പല ആളുകൾ കൂടുന്ന ഇതര മതങ്ങളിൽപ്പെട്ട ആൾ ഒന്നിച്ചു കൂടുന്ന ഒരു അനുഭവം, അവിടുത്തെ പ്രാർത്ഥന ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥന ചെയ്യാൻ ആരും തുനിയാറില്ലല്ലോ അല്ലേ. എന്നാൽ പ്രാർത്ഥിക്കുന്ന എങ്ങനെ തന്നെയാ, ആത്മാവിലല്ലേ, അതോ അല്ലേ വെറും ബുദ്ധിമുട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല, ഈ വ്യത്യാസം മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥി ഏത് സമയത്തും, യൂദയുടെ ലേഖനത്തിലെ വാക്യം ഒന്നുകൂടെ വായിച്ച് കുറച്ച് ക്ലിയർ ആകാൻ. ആത്മീക വർധന വരുത്തി, യെസ്, കണ്ട, ഇതെല്ലാം ചേർന്ന് പോകണ്ട. ദൈവസ്നേഹത്തിൽ അവർ വായിച്ചു, ദൈവസ്നേഹത്തിൽ നിങ്ങളെ അതോ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് നയിക്കപ്പെടുന്നവർക്കുണ്ടാകേണ്ട അനുഭവങ്ങൾ ആ വാക്യത്തിലെല്ലാം വന്നിട്ടുണ്ട്. ആ വാക്യം വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നും. അത്യാവശ്യം വേണ്ടല്ല അതിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. ആരോ പറഞ്ഞ പോലെ യൂദയുടെ ലേഖനം മാത്രം മതി ഒരാൾ രക്ഷപ്പെടാൻ, വളരെ ശരിയാണ് പറഞ്ഞത്. നോക്കൂ, ആ ഒറ്റ എന്താ ഒരു അധ്യായം എന്ന് വേണേൽ പറയാം അല്ലേ, ഒരു ലേഖനം, ആ ഒരു ലേഖനത്തിലെ വാക്യങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ പിന്മാറ്റക്കാരനും മടങ്ങി വരും അല്ലേ, വിശ്വാസത്തിലുള്ള ഒരാൾ ഉറയ്ക്കും, പിന്നെ അവസാനത്തോളം ഒരാൾ സഹിച്ചു നിൽക്കാൻ തയ്യാറാവുകയും ചെയ്യും. പഴയ നിയമത്തിലെ കൊട്ടേഷൻസ് എത്രണം അതിനകത്ത് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ പ്രത്യാശ ഉണർത്തുന്ന വിശ്വാസത്തെ ഉണർത്തുന്ന രക്ഷയുടെ ആ വലിപ്പം മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വേദഭാഗത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചും കണ്ടോ. ഇനി ഒരു വാക്യം, റോമാലേഖനം 8:26, ഇനി എങ്ങനെ നടക്കുന്നത് നോക്കാം, ഇതെങ്ങനെ സാധിക്കും ഈ നിലയിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെ കഴിയുന്നത്. റോമൻസ് 8:26, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, പിന്നെ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഹേസലോ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നത് കൊണ്ടാണ്, പക്ഷപാതം ചെയ്യുന്നു. എവിടെയിരുന്നുകൊണ്ടാണ് പക്ഷപാതം ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ അല്ലേ. നമ്മെല്ലാവരെയും ധൈര്യപ്പെടുന്ന കാര്യം അത് തന്നെയാണ്. നമ്മുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ, നമ്മുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ, നാം ബലഹീനരായി തീരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ഒരു പക്ഷവാദം അല്ലേ, ആ ഞരക്കം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഞരക്കം വിശ്വാസത്താൽ അനുഭവിപ്പാൻ നമുക്കെല്ലാം കഴിയുന്നുണ്ട്. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു, ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. ആ ഭാഗം പോട്ടെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ദൈവാത്മാവിൻ്റെ നിറവിലും നിയന്ത്രണത്തിലും പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ദൈവമക്കൾക്കുണ്ടാകും. അതെപ്പോഴും ഭാഷാവരം ഉപയോഗിക്കണം നിർബന്ധം ഇല്ല, എന്നാൽ ഭാഷാവരത്തോടൊരു പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥാനം വേദപുസ്തകത്തിലുണ്ട്. അത് തന്നെയാണ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കൃപാവരത്തോടു കൂടിയ പ്രാർത്ഥന. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥന, അത് ദൈവസഭയിൽ അതിനൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ വിലക്കാതിരിക്കുന്നതിനും കാരണം. അത് ഡിസൈഡ് ചെയ്യുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകും, ഒരു പ്രത്യേക അഭിഷേകത്തോടുകൂടെ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ആ പ്രാർത്ഥന ആരും വിലക്കാൻ പാടില്ല. ആ വ്യത്യാസം മനസ്സിലാക്കണം. എന്നാൽ പ്രാർത്ഥിക്കുന്നവരും മനസ്സിലാക്കണം ആ സഭയുടെ അന്തരീക്ഷം അല്ലേ, മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇനി അടുത്തത് പ്രാർത്ഥന ജാഗരിച്ച് പ്രാർത്ഥിക്കുക, ജാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുക. ജാഗരിച്ചും കൊണ്ടല്ലേ, ജാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വാക്കുകളുടെ കൂട്ടമല്ല അല്ലേ. രഹസ്യ പ്രാർത്ഥനയും പരസ്യ പ്രാർത്ഥനയും ഒക്കെ ഒരാൾക്ക് അശ്രദ്ധമായി ചെയ്യാം, സാധിക്കത്തില്ലേ, ചെയ്യാം, അശ്രദ്ധമായി ചെയ്യാം, അത് മെക്കാനിക്കലായിട്ട് ചെയ്യാം, യാന്ത്രികമായി ചെയ്യാം. എഴുന്നേറ്റു കണ്ണിൽ ഉറക്കം മാറുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാം, മുഖമൊക്കെ കഴുകാതെ അല്ലേ, ആ ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറാതെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പലപ്പോഴും എന്തായിട്ട് മാറത്തുള്ളൂ, ഒരു മെക്കാനിക്കലായിട്ട് അങ്ങ് മാറും. ഒരു കുഴപ്പമില്ല, ഒരു കട്ടൻ കാപ്പി കുടിച്ചു പ്രാർത്ഥിക്കാം, സമയമില്ലല്ലോ, എന്ത് ചെയ്യാം, അതിനു പോലും സമയമില്ലല്ലോ. എങ്കിലും മുഖമൊക്കെ ഇന്ന് കഴുകിയിട്ട് പ്രാർത്ഥിക്കുന്ന എപ്പോഴും നല്ല, അല്ലെങ്കിൽ കിടക്കയിലിരുന്ന് കിടക്കയിലിരുന്ന് ഉറങ്ങിപ്പോകും അല്ലേ. അപ്പോൾ രഹസ്യ പ്രാർത്ഥനയും പരസ്യ പ്രാർത്ഥനയും അശ്രദ്ധമായി ചെയ്യാം, യാന്ത്രികമായിട്ട് ചെയ്യാം. ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ ചെയ്യാൻ കഴിയും, കൂട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കാം, അശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാം, യാന്ത്രികമായിട്ടും ചെയ്യാം അല്ലേ. എന്നാൽ അത് മാറിയിട്ട് ആ പ്രാർത്ഥന എങ്ങനെ തന്നെ ചെയ്യണം, ആത്മാവിൽ തന്നെ പ്രാർത്ഥിക്കണം. ഒരുക്കം ഈ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ചിലർ തന്നെയല്ല പ്രാർത്ഥിക്കും, ഇവിടെ വന്ന പിന്നെ നാട്ടിലുള്ള കാര്യം ഇനി പറയുന്നത് കേട്ടോ, ഈ ചിലർ തന്നെയല്ല പ്രാർത്ഥിക്കുന്നത്, ഒന്ന് മാറ്റി മാറ്റി പ്രാർത്ഥിച്ചുകൂടെ പാസ്റ്റർ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ പറയുന്നത്, ഹലോ. പ്രാർത്ഥന എന്നുള്ളൊരു കാര്യത്തിനും എന്തുണ്ട്, ഒരു പ്രത്യേക അഭിഷേകം. ചുമ്മാ കയറുന്ന പ്രാർത്ഥിക്കാൻ ഒക്കെയല്ലേ, അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കി ഒക്കെന്നറിയാം. 50 പേര് കൂടുന്ന ഒരു കൂട്ടത്തിൽ ഇന്നത്തെ പ്രാർത്ഥന ഞാനെന്ന് വന്ന് പ്രാർത്ഥിച്ച് എന്നോട് കംപ്ലൈന്റ് പറഞ്ഞ ഒരാളെ എനിക്കറിയാം, ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, പിന്നെ കേട്ടിട്ടില്ല ഇതുവരെ. പാസ്റ്റ് കറക്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ശരി, ഞാൻ അന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അന്ന് കേട്ടു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ദൈവം എന്തൊരു വ്യത്യാസം, പിന്നെ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭായോഗത്തിന്റെ കാര്യമായി പറയുന്ന കൊച്ചു കൂട്ടത്തിന്റെ അല്ലെ പറയുന്നു, ഈ സഭായോഗത്തിനൊക്കെ അങ്ങനെ എല്ലാവർക്കും ഒന്നും കയറി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്താ പറയുന്നത് കാരണം ചോദിച്ചാൽ, അതിന് ഒരു പ്രത്യേക അഭിഷേകമൊക്കെ വേണം. അല്ലാതെ പ്രാർത്ഥിക്കുന്നവർ ഉണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത് മെക്കാനിക്കലായിട്ട് ഇത് ചെയ്യാം, എന്നാൽ ചെയ്തുകൂടാ, അങ്ങനെ ചെയ്താൽ തെറ്റാ അല്ലേ. അപ്പോൾ വേറെ ചോദ്യം, അങ്ങനെയാണ് പാസ്റ്റർ തന്നെ പേര് പറയുന്നത് ചോദിക്കാം അല്ലേ. പേര് പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ കാര്യത്തില്ല, മനസ്സിലായി എന്താ പറയുന്നുള്ളത്, എങ്ങനെ പ്രാർത്ഥിക്കാൻ, ബുദ്ധിയോടെ, എങ്ങനെ, ജാഗ്രതയോടെയുള്ള പ്രാർത്ഥന. രഹസ്യ പ്രാർത്ഥനയും പരസ്യ പ്രാർത്ഥനയും യാന്ത്രികമായും ചെയ്യാം, അശ്രദ്ധമായും ചെയ്യാം. എന്നാൽ കർത്താവ് പറയുന്നത് എങ്ങനെ, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. മർക്കോസ് സുവിശേഷം 14:38 വായിച്ച് Mark 14:38 മർക്കോസ് 14:38 വാക്യം, പരീക്ഷയിൽ അകപ്പെടാ, ഒന്നൂടെ വായിച്ചേ. ആ അപ്പോൾ പരീക്ഷയിൽ അകപ്പെടരുത്, എന്തേയുള്ള മാർഗം, ഉണർന്നിരുന്ന് നടന്നോ, പക്ഷെങ്കിൽ എന്തോ സംഭവിച്ചേ, ഉറങ്ങിപ്പോയി അല്ലേ. എന്നാൽ ആരവിടെ ജയിച്ചു, യേശു ജയിച്ചു, യേശു അവിടെ ജയിച്ചു. അത് വലിയൊരു പോരാട്ടമായിരുന്നു, സ്പിരിച്വൽ ബാറ്റിൽ അവിടെ സംഭവിച്ചത് അല്ലേ. ഉറക്കം, ക്ഷീണം കൊടുത്ത് അവിടെ തളർത്തിക്കളയുന്ന അനുഭവം, ശിഷ്യന്മാർ എല്ലാവരും ഉറങ്ങിപ്പോയി, എന്നാൽ യേശുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല, ജാഗ്രത പുലർത്തി. യേശു ആ സമയത്തും ജാഗ്രത പുലർത്തി, കാരണം ഗെത്സെമന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിന്റാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു പ്രൈവറ്റ് ഗെത്സെമനയാണെന്ന് യേശുവിന് അറിയാം. കാരണം എന്താ, കൂടെയുള്ളവരും ശരീരം കൊണ്ടേ കൂടുള്ളൂ, വരുന്നില്ല. മനസ്സുകൊണ്ടും ആത്മാവുകൊണ്ടും കൂടെ കിട്ടാതെ വരുന്ന ഒരനുഭവം ഉണ്ടാകുമെന്ന് യേശുവിന് നന്നായിട്ടറിയാം. സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാകും. ഇടത്തും വലത്തും ഒക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിലും ചില നിർണായക സമയങ്ങളിൽ ഒരു പ്രൈവറ്റ് ഗെറ്റ്സമനുടെ അനുഭവം എല്ലാവർക്കും ഉണ്ട്. ദർ ഇസ് എ പ്രൈവറ്റ് ഗെറ്റ്സമൻ ഇൻ എവറി വൺസ് ലൈഫ്. ജീവിതത്തിൽ അതുണ്ടാകും. അതിനെ ജയിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? ആ ഒരു പോയിന്റ് കടന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? ഏകനായി പോകുന്ന അനുഭവം, സപ്പോർട്ട് കിട്ടാത്ത അനുഭവം, നമുക്ക് തുണ നിൽക്കുവാൻ ആരെയും കിട്ടാത്ത അനുഭവം, എൻകറേജ് ചെയ്യുവാൻ ആരെയും കിട്ടാത്തൊരു അനുഭവം, ഒരു നില തനിയായി പോകുന്ന ഒരു സമയം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളെ ഏകനായി വിട്ടിട്ടില്ല. യേശു പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരിക്കലും നമ്മളെ ഏകനായി. സ്തോത്രം. നമ്മുടെ ഡേവിസ് ബ്രദർ 21 ദിവസം ഉപവാസം ആരംഭിച്ചിരിക്കുകയാണ്. ഏകനായിട്ടാണ് ഉപവസിക്കുന്നത്. 21 ദിവസം ഉപവസിപ്പാൻ ആരും കൂടെ സമർപ്പിച്ചിട്ടില്ല, എന്നാൽ ഭാഗികമായിട്ട് ഉപവസിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിശ്ചയം അത് വലിയ സപ്പോർട്ടാകട്ടോ. പകലെ പ്രെയർ ഹോളിൽ നടക്കുന്ന പ്രാർത്ഥന ഇപ്പോൾ ഞാൻ ശനിയാഴ്ച പോയിട്ട് അനൗൺസ് ചെയ്തിരുന്നു. പ്രാർത്ഥന തീരുന്നവരെ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ ഡേവിസ് ബ്രദറിന്റെ വീട്ടിലായിരിക്കും നടക്കുന്നത്. ഇവിടെ പകൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരൊക്കെ അവിടെ കടന്നു വരികയും ഇവിടെ വരാൻ സാവകാശം ഇല്ലാതിരുന്നവരും ഡ്യൂട്ടി ഇല്ലാത്തവരും ഡ്യൂട്ടി ഓഫ് ഉള്ളവരും ഒക്കെ പകൽ 11 മുതൽ 12:30 വരെ എന്ത് ചെയ്യണം? ഒരു പ്രെയർ സപ്പോർട്ട് 21 ദിവസം ഉപവസിക്കുന്ന ഡേവിസ് ബ്രദറിന് കൊടുക്കണം. അതാണ് പ്രാർത്ഥനയിൽ നാം അന്യോന്യം തുണയ്ക്കുന്ന അനുഭവം. പ്രാർത്ഥനയിൽ അന്യോന്യം തുണയ്ക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. എന്നാൽ 21 ദിവസം ഉപവസിക്കുന്ന വിഷയത്തിൽ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഈ പാസ്റ്ററുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു എന്നാ ചോദിച്ചത്, അതൊരു പ്രൈവറ്റ് ഗെറ്റ്സമനുടെ അനുഭവം തന്നെ. ഏകനായി, ഏകനായി. അതിനെ ആ തലത്തിൽ ഒരാൾ ജയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നോക്കൂ, യേശുവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ശിഷ്യന്മാരോടെ പരാജയപ്പെട്ടു, എന്നാൽ യേശു അതിനെ ജയിച്ചു അല്ലേ? അവൻ കല്ലേറു ദൂരത്തോളം മുന്നോട്ട് പോയി. ആ ശിഷ്യന്മാരെ അപ്പോൾ വാങ്ങിപ്പോയി, മുട്ടുകുത്തി കവിണ്ണു വീണ് യേശു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ കൂടെ റിസൾട്ട്, റിപ്ലൈ ഉണ്ടായി. എന്താ റിപ്ലൈ ഉണ്ടായത്? അവിടെ ദൈവം തന്നെ ദൂതനെ അയച്ച് ധൈര്യപ്പെടുത്തിയെന്ന് കാണാം. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ കരുതൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ നമുക്കത് വിശ്വസിക്കാം. ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക. അടുത്തത് നിസ്വാർത്ഥമായ പ്രാർത്ഥന. നിസ്വാർത്ഥമായ, അൺസെൽഫിഷ് പ്രയർ അല്ലേ? There is no selfish motive. സ്വാർത്ഥപരമായി യാതൊരു കാര്യവുമില്ല ഈ പ്രാർത്ഥന. നമുക്ക് കാണുന്നുണ്ട് അവിടെ, നോക്കുക വാക്യം വായിച്ചു വരുമ്പോൾ, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. അടുത്ത വാക്യം, സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി. ആ വാക്യം ശ്രദ്ധിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നത് പറഞ്ഞു തീർത്തോ? ഇല്ല അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? സകല വിശുദ്ധന്മാർക്കും. പ്രയോറിറ്റി അവർക്ക് തന്നെ കൊടുത്തേക്കുന്നത് കേട്ടോ, മറ്റുള്ളവരെ കുറിച്ചുള്ള അല്ലേ? ലിവ് ഫോർ അതേഴ്സ്. സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പിക്കും. നിസ്വാർത്ഥമായ പ്രാർത്ഥന. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താ? നമ്മുടെയൊക്കെ സർക്കിൾ നമ്മൾ വലുതാക്കണമെന്നാ. സർക്കിൾ ഏത് സർക്കിളാ? യെസ്, പ്രൈസ് ദി ലോർഡ്. കുറഞ്ഞ പക്ഷം നമ്മുടെ സെൽഫ് പ്രയറെങ്കിലും ഒന്ന് വലുതായി കണ്ടിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. സെൽഫ് പ്രയറിലുള്ളവരെല്ലാവരും സെൽഫ് പ്രയറിൽ പങ്കെടുക്കണമെന്ന് പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അധികം സമയം കിട്ടുന്ന അവസരമാണ് സെൽഫ് പ്രയർ. ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും നാളത്തെ സെൽഫ് പ്രയർ എവിടെയാണെന്ന് അറിയാൻ വയ്യാത്തവർ ചോദിച്ചറിഞ്ഞു പോകണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, ഇന്നത്തെ വചന കേൾവി ഉപകാരമായി വരുന്നുള്ളൂ. അല്ല, ഒരു ഉപകാരവും ഇല്ല കേട്ടോ, ഒരു പ്രയോജനവും. നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് ഉപകാരമായി വരണമെങ്കിൽ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം. സ്ലോ. അപ്പോൾ റിസൾട്ട് ആണെങ്കിൽ പ്രതീക്ഷിക്കുക. നമ്മുടെ സർക്കിൾ നമുക്കൊന്ന് വലുതാക്കാം. ഞാനും എൻ്റെ കുടുംബം എന്നുള്ളത് മാറിയിട്ട് ഞാനും എൻ്റെ സെൽഫ് പ്രയറുള്ളവരും എന്നൊന്ന് തുടങ്ങിയാൽ പിന്നെ അതെന്തായിട്ട് മാറും? ഞാനും എൻ്റെ സഭയിലുള്ളവരും ഒന്നാകും. പിന്നീട് ഞാനും എൻ്റെ ജോലിസ്ഥലങ്ങളുള്ളവരാകും. സൊസൈറ്റിയിലേക്ക് അത് മാറും അല്ലേ? അങ്ങനെ അതിനൊരു വിശാലത ഉണ്ടാകുവാനിടയാകും. എല്ലാവരും എന്നെ നോക്കണം, ഇങ്ങോട്ട് എൻ്റെ മുഖത്തോട് തന്നെ നോക്കിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. സെൽഫ് പ്രയറിന് പോകാത്ത ആരെയും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പോകണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എല്ലാവരും വരുന്ന ദിവസങ്ങളിൽ ഉത്സാഹത്തോടുകൂടെ പോകണം. ബൈബിൾ സ്റ്റഡിക്ക് വരാൻ കാണുന്ന ഉത്സാഹം നിശ്ചയമായിട്ട് ഏതിനുണ്ടാകണം? ആരാധനയ്ക്ക് വരാൻ കാണുന്ന ഉത്സാഹം ഏതിന് വേണം? സെൽഫ് പ്രയറിനുണ്ടാകണം അല്ലേ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൂടാനുള്ള ഉത്സാഹം സെൽഫ് പ്രയറിനുണ്ടാകണം. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനം നോക്കുക. നിസ്വാർത്ഥമായ പ്രാർത്ഥന. സർക്കിൾ വലുതാക്ക. അപ്പോസ്തലൻ പറയുന്നത് അവിടെ സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടിയതാ പറഞ്ഞേക്കുന്നത്. സകല വിശുദ്ധന്മാർക്കും അപ്പോസ്തലൻ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ ആ വാക്യങ്ങൾ നമുക്ക് ആവർത്തിച്ച് കാണുന്ന വഴി നിസ്വാർത്ഥമായ പ്രാർത്ഥന പൗലോസ് പ്രാർത്ഥന തനിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടല്ലേ. തൗട്ട് വാക്യത്തിൽ അതിനെ കാണുന്നത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എങ്കിലും വാക്യം ഒന്ന് വായിച്ചു നിർത്താം. എനിക്ക് വചനം നൽകേണ്ടതിന്, നോക്കൂ, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോട് അറിയിപ്പാൻ എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. പ്രൈസലോ, നോക്കുക, വചനം സംസാരിക്കുന്ന വിഷയത്തിൽ വാതിൽ തുറന്നു കിട്ടുവാൻ അപ്പോൾ താൻ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെങ്കിലും എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞാണോ? നോക്കുക, എത്രയും പെട്ടെന്ന് തടതുറയിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വരുവാൻ വഴിയുണ്ടാകണമെന്നല്ല പ്രാർത്ഥിച്ചത്. പിന്നെ പ്രാർത്ഥന കണ്ടോ, പ്രാഗൽഭ്യത്തോടെ വചനം സംസാരിപ്പാൻ, വചനത്തിന് വാതിൽ തുറന്നു കിട്ടുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ സ്റ്റൈൽ കണ്ടോ, എന്തൊരു ഡിഫറൻറ്റ് സ്റ്റൈലാണ് അപ്പോസ്തലന്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ആത്മീയ പുറക്കളത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ റിക്വസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് ആയി മാറിപ്പോകുന്നതിന് കാരണം ഇതാ, ഭൗതിക വിഷയങ്ങളിൽ മാത്രമാണ് പലപ്പോഴും നമ്മുടെ അറ്റൻഷൻ പോകുന്നത്. ഭൗതിക കാര്യങ്ങളുടെ വിശാലതയ്ക്ക് വേണ്ടി പലപ്പോഴും നമ്മുടെ കടങ്ങൾ മാറുന്നതിനും വീട് പണിയുന്നതിനും നമ്മുടെ കുഞ്ഞുങ്ങളെ ഹയർ എഡ്യൂക്കേഷൻ വിടുന്നതിനും വേണ്ടി പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെന്ന പ്രാർത്ഥന സ്റ്റൈലിന്റെ വ്യത്യാസം കണ്ടോ. നോക്കൂ, ഒരാത്മീയന് മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥന ഇങ്ങനെ ചോദിക്കാൻ കഴിയത്തുള്ളൂ. ഈ ദിവസങ്ങൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം നമ്മുടെ തലകളെ മടക്കി ദൈവശ്രദ്ധ ഏകാഗ്രതയോടുകൂടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശൈലിക്ക് തന്നെ ഈ ദിവസങ്ങളിൽ വ്യത്യാസം വരുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അല്പസമയമില്ല പ്രിയമുള്ളവരും, ഹൃദയം ദൈവശ്രദ്ധ ഏകീകരിക്കപ്പെടട്ടെ. അല്പസമയം നമുക്ക് സ്തോത്രം ചെയ്യാം, അല്പസമയം കർത്താവിനെ നമുക്ക് പുകഴ്ത്താം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ, സർവായുധ വർഗങ്ങൾ ഓരോന്നും ധരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓ നമുക്ക് ജയാളികളായി തീരുവാൻ കഴിയണം. സത്യത്തിന്റെ പാതയിൽ നമുക്ക് മുന്നേറുവാൻ, സ്നേഹത്തിന്റെ കൊടിയുമായി മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ഉള്ളങ്ങളെല്ലാം ഉണർത്തട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.